കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരാം. അതിനു മുമ്പായി നമുക്ക് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം ചിന്തിച്ച് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ആവർത്തന പുസ്തകം 16:16 നമുക്ക് വായിക്കാം. 16:17 ഡ്യൂട്രോണമി ചാപ്റ്റർ 16 വേഴ്സസ് 16 and 17. അടുത്തതൂടെ 17-ാമത്തെ വാക്യം. എന്നാൽ ആമേൻ. യഹോവയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാരപ്പെരുന്നാളിലും ഇങ്ങനെ നിങ്ങളുടെ ആണുങ്ങളൊക്കെയും ആണ്ടിൽ വർഷത്തിൽ 3 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ വരണം. അപ്പോൾ വരുന്നവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ, വെറും കയ്യോടെ വരരുത്. പ്രൈസ് ദി ലോർഡ്. കയ്യിൽ സ്തോത്ര കാഴ്ചയും വായിൽ സ്തോത്രവും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും അവരെ സഹായിച്ച, അവരെ അധ്വാനിക്കാൻ കൈകൾക്ക് ബലം കൊടുത്ത, അവർക്ക് ആരോഗ്യം കൊടുത്ത, അവരെ വിളവിനാവശ്യമായിരിക്കുന്ന മഞ്ഞും മഴയും വെയിലും നൽകി, ആ കട്ടകൾക്കിടയിൽ കിടന്ന വിത്തിനെ മുളപ്പിച്ച് കതിരുകളായി ഞാറുകളായി കതിരുകളായി അതിന് പക്വതയിലേക്ക് എത്തിച്ച, അത് കൊയ്ത്ത് അഥവാ അരുവാൾ വെച്ച് കൊയ്തെടുക്കുവാണ്ടൊക്കെ വെണ്ണം, അത് മണികളായി തിരിച്ച് അവർക്ക് ആകാരമായി അവർക്കും അവരുടെ കുഞ്ഞുകുട്ടികൾക്കും ഭക്ഷിക്കത്തക്ക വെണ്ണം, സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിച്ച വിധങ്ങൾ ഓർത്ത് സ്തോത്രത്തോടെ മാത്രം വന്നാൽ പോരായിരുന്നു, സ്തോത്ര കാഴ്ചയുമായി അവർ ദൈവസന്നിധിയിൽ വരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വെറും കയ്യോടെ ദൈവസന്നിധിയിൽ വരരുത്. ഇന്ന് പകൽക്കാലം നമ്മൾ സൺഡേ സ്കൂളിൽ വചനം പഠിക്കാനാണ് വന്നിരിക്കുന്നതെങ്കിലും സ്തോത്രം, പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ പഠിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ സകല നന്മയിലും ദൈവസന്നിധിയിൽ അവൻ ഓഹരി കൊടുക്കുവാണ്ടൊക്കെ വേണം. നമ്മുടെ കയ്യിൽ സ്തോത്ര കാഴ്ച, നന്മകൾ. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇങ്ങനെയാണ്, എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത നന്മകൾ കൊത്തവണ്ണം. ഹല്ലേലൂയ. വിവിധമായിരിക്കുന്ന നിലകളിലാണ് സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ ഒരാഴ്ചകളിൽ ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത നന്മകളും ഉപകാരങ്ങളും അതിനൊത്തവണ്ണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്തരംഗത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിരിക്കുന്ന സ്തുതിയും സ്തോത്രവും നമ്മുടേതായിരിക്കുന്ന അതരത്തിൽ നിന്ന് പുറത്തു വന്ന് ആ സ്തുതികളിന്മേൽ വസിക്കുന്നതായിരിക്കും യഹോവ ഇറങ്ങി വന്ന് വസിക്കുന്ന ഇടമാണ് നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പെന്തക്കോസ്റ്റ് പെരുന്നാളിൻ്റെ ചരിത്ര പശ്ചാത്തലമായിരുന്നു. ഈ 1-2 ക്ലാസ്സുകളിൽ നമ്മളതിൻ്റെ ആ ക്രിസ്തുവിലെ നിറവേറിയതല്ലെങ്കിൽ അതിൻ്റെ ആത്മീയമായ വിഷയം നമ്മൾ ചിന്തിച്ചിട്ട് അവിടെ നമ്മൾ നിർത്തി അടുത്ത ഉത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. സ്തോത്രം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് പെന്തക്കോസ്റ്റ് പെരുന്നാൾ പഴയ നിയമത്തിൽ മോശയുടേതായിരിക്കുന്ന പഞ്ചഗ്രന്ഥത്തിലോ പ്രവചന പുസ്തകങ്ങളിലോ സങ്കീർത്തന പുസ്തകങ്ങളിലോ എവിടെയും ആ പെന്തക്കോസ്റ്റ് പെരുന്നാളെന്നോ പെന്തക്കോസ് എന്നോ നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ കാണാൻ കഴിയുന്ന ചില വേദഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2:1 ലൂക്കോസ് ആണ് ആദ്യമായിട്ട് ആ പെന്തക്കോസ് എന്നുള്ള പദം നമ്മൾ വായിക്കുന്നത്. 2:1 പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തിന്റെ പ്രത്യേകതയിലല്ല അവരൊന്നിച്ചു കൂടിയത്. സ്തോത്രം. അവർ കാത്തിരുന്ന ഒരു വിഷയത്തിന് വേണ്ടി കൂടിയിരുന്നു. പെന്തക്കോസ് നാൾ വന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചിന്തിച്ചു. ആദ്യവലക്കറ്റ കൊണ്ടുവന്നത് ഒരു ശനിയാഴ്ചയാണ്. അത് നീരാജനം ചെയ്തത് ശബത്തിന്റെ പിറ്റേ ദിവസമായ ഞായറാഴ്ചയിലാണ്. അപ്പൊ ആ കറ്റ കൊണ്ടുവന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ആ ഞായറാഴ്ച മുതൽ 7 ശബത്തുകൾ എണ്ണി 49 വരുന്നത് ശനിയാഴ്ചയാണ്, അതിൻ്റെ പിറ്റേ ദിവസം 50-ാം ദിവസം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പിടിച്ചു ഈ കറ്റ എന്താണ്? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാദൃശ്യമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് സാദൃശ്യമായിരിക്കുന്ന ആ കറ്റ നീരാജനം ചെയ്തതിൻ്റെ 50-ാമത്തെ ദിവസമാണ് ഇവർ വിളവിൻ്റെതായിരിക്കുന്ന നന്മകളുമായി കൊണ്ടുവന്ന് പുതിയ ധാന്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം പഴയത് കഴിഞ്ഞു പോയൊരു പുതുക്കത്തെ, പുതുമയുടെ ആരാധന, ഒരാത്മാവിൻ്റെ ആരാധന, അക്ഷരങ്ങളുടെ പഴക്കത്തിലാൽ ആത്മാവിൻ്റെ പുതുക്കത്തിലുള്ള ആരാധന നടന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിൻ്റെ 50-ാമത്തെ ദിവസമാണ്. കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ താ കാത്തിരുന്ന തൻ്റെ ജനത്തിൻ്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് അയച്ചത്. പ്രൈസ് ദ ലോർഡ്. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് യേശുവിനെ ക്രൂശിച്ചു. ഞായറാഴ്ച അധികാലത്ത് അവൻ വാഗ്ദത്തം ചെയ്തതുപോലെ, സ്തോത്രം, അധികാലത്ത് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് താൻ അഥവാ അബ്രഹാമിൻ്റെ മടിയിലായിരുന്ന അടിയിലത്തെ അല്ലെങ്കിൽ അധമപാതാളത്തിന് മുകളിലായിരുന്നതായിരുന്ന പറുദീസ, അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെടുന്ന പറുദീസയിൽ വിശ്രമിച്ചിരുന്ന സകല വിശുദ്ധന്മാരെയും പിടിച്ചുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അവരെ വിശ്രാമ സ്ഥലത്ത് കൊണ്ടാക്കി ഇരുത്തിയിട്ട് അവൻ വീണ്ടും ശിഷ്യന്മാരടുക്കൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണല്ലോ അപ്പോസ്തലന്മാർ പേടി, യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്ന് നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് 500-ൽ പരം സാക്ഷികളെ നിരത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന 500-ൽ പരം സാക്ഷികൾക്ക് അവൻ പ്രത്യക്ഷനായ സാക്ഷ്യ വിവരങ്ങൾ. സ്തോത്രം. അങ്ങനെ ഒഴിവിലായ ഗലീല കണ്ട തീരത്ത് വന്നു. ഒടുവിൽ കർത്താവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ആ 40-ാമത്തെ ദിവസത്തിൽ ഒലിവുമലയിൽ ഇരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ യെരുശലേമിൽ പോയി കാത്തിരിക്കണം. ഞാൻ ചെന്ന് പിതാവിനോട് ചോദിച്ച് വാങ്ങി കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. കർത്താവ് അവരിൽ നിന്ന് വിട്ട് സ്വർഗാരോഹണം ചെയ്തു. അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ശുഭ്രവസ്ത്രധാരികളായിരിക്കുന്ന 2 ദൂതന്മാർ നിന്നുകൊണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയത് നിങ്ങൾ കണ്ടതുപോലെ അവൻ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അവൻ ഒലിവ് മലയിൽ തന്നെ അവൻ്റെ പാദം എവിടെ നിന്ന് പൊങ്ങിയോ ആ സ്ഥലത്ത് തന്നെ അവൻ്റെ പാദം ഇനിയും വന്ന് നിൽക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒലിവുമല, നമ്മൾ പാട്ടുപാടി ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. നാളുകൾ, വർഷങ്ങൾക്ക് മുമ്പ് പല വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ പല രാജ്യത്തിൻ്റെ പ്രതികളായി ഒരുമിച്ച് കൂടി ഒലിവുമലയുടേതായിരിക്കുന്ന ആ മുകളിൽ ഒരു 5-നക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുവാൻ തക്കവണ്ണം അവർ പദ്ധതി ഒരുക്കിക്കൊണ്ട് ആലോചന ശ്രമിച്ചു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ വിദഗ്ധമായിരിക്കുന്ന നിരീക്ഷണ വീക്ഷണത്തിൽ ഇതിൻ്റെ അന്തർഭാഗത്ത് അല്പമായ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്ന് അവർ കണ്ടുപിടിച്ചു. അതിൽ ദൈവഭക്തന്മാരായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സക്രിയ പ്രവചനത്തിലെ വാക്യങ്ങൾ എടുത്ത് അവരെ വായിച്ചു കേൾപ്പിച്ചു. ഈ ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി ആസൽ സമാനമായി ഇത് പിളരുവാൻ പോകുന്നതാണ്. അതുകൊണ്ട് അവർ ആ പണി അവിടെ നിർത്തിവെച്ചു. നമ്മുടെ കർത്താവ് വാക്കു പറഞ്ഞ് മാറുന്നവനല്ല. അവനെ ചതിയെന്ന് ലോകം വിളിച്ചു. എന്നാൽ അവൻ ചതിയന്മാരെയും കൂടെ രക്ഷിപ്പാനാണ് സ്വർഗ മഹിമ വിട്ട് താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. പീലാത്തോസ് പറഞ്ഞു, ആ ചതിയൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കള്ളറെ അതിശക്തിയോടെ ഉറപ്പാക്കിക്കൊള്ളണം. കാവൽ പട്ടാളത്ത് എത്ര വേണമെങ്കിലും തരാം. ശമ്പളം നിങ്ങൾക്ക് കൂട്ടിയും തരാം. നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിച്ചോണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ അടച്ചു പൂട്ടുവാൻ ഇതം പര്യന്തം ഒരു ശക്തികൾക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നും നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു. ഹാലലിയ, എത്ര സന്തോഷകരമായ വാർത്ത അല്ലേ? പ്രൈസലോ. ഇതിൽ കൂടുതൽ പ്രത്യാശയ്ക്ക് വക വേണോ നമുക്ക്? ഇതിൽ കൂടെ ഒരു ആനന്ദത്തിന് വക വേണോ നമുക്ക്? സ്തോത്രം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ ജീവിക്കുന്നു. യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പറഞ്ഞു, അവൻ്റെതായിരിക്കുന്ന നീതിമാൻ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ലെന്ന് 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി. പത്രോസിന്റെ യെരുശലേമിലുള്ള 1-ാമത്തെ പ്രസംഗത്തിൽ 16-ാം സങ്കീർത്തനത്തിന്റെ വാക്യം എടുത്തായിരുന്നു യഹൂദന്മാരോട് പത്രോസ് പ്രസംഗിച്ചത്. നമ്മുടെ പിതാക്കന്മാരായിരിക്കുന്ന അല്ലെ പിതാവായ ദാവീദിനെ കുറിച്ചല്ല ദാവീദ് പാടിയത്, ദാവീദിനെ കുറിച്ചായിരുന്നു പാടിയതെങ്കിൽ ഇതാ നിങ്ങൾക്കറിയാവുന്ന ദാവീദിന്റെ കല്ലറ അടഞ്ഞു കിടക്കുന്നു. എന്നാൽ അതിന് സമീപത്തുള്ള അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിതായ കല്ലറയുടേതായിരിക്കുന്ന കവാടം തുറന്നു കിടക്കുന്നു. അവൻ അന്ന് പാടിയത് യേശുവിനെ കുറിച്ചായിരുന്നു. ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ളത് ഞങ്ങളും ഞങ്ങൾക്ക് ദൈവം തന്ന പരിശുദ്ധാത്മാവും സാക്ഷിയാ. പ്രൈസ്. അപ്പൊ നമ്മൾ പറയുന്ന സാക്ഷ്യത്തിനൊത്ത് പരിശുദ്ധാത്മാവ് അതിന് ആമേൻ പറയാൻ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2-ഓ 3-ഓ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകും? അപ്പൊ ഞാനും എന്നോട് ചേർന്ന് പരിശുദ്ധാത്മാവും, അല്ലെങ്കിൽ നാം ഓരോരുത്തരോടും ചേർന്ന് പരിശുദ്ധാത്മാവും ചേർന്ന് കർത്താവിന്റെ ഉയർപ്പിന് സാക്ഷ്യം പറയുമ്പോൾ രണ്ടു പേരുണ്ട്. സ്തോത്രം. രണ്ടു പേര് ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് ചെയ്തു തരാമെന്ന വാക്തത്വം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ പെന്തക്കോസ്തിനുള്ള വാക്ക് 1-ാമതായി നമ്മൾ കണ്ടത് ഹല്ലേലൂയ. ഇത് പെട്ടെന്നൊന്നും പറഞ്ഞു തീർത്താൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത്. ഇത് തന്നെ പോകും 2-3 വർഷം പെന്തക്കോസ്ത് വരുന്ന ആള് തന്നെ. 2:1 നമ്മൾ വായിച്ചു. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 20:16, Acts 20:16. നോക്കുക, കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരുശലേമിലെത്തുവാൻ. സ്തോത്രം. ദൈവജനം അവിടെ കടന്നു വന്ന് ഒരുമിച്ചുള്ളതായിരിക്കുന്ന ആരാധനയിൽ അവിടെ കടന്നു വരുന്ന ജനത്തോട് സുവിശേഷം പറയുവാണ്ടൊക്കെ വേണം. പൗലോസ് കടന്നു എന്ന് കർത്താവായ യേശു തന്നെ രക്ഷിതാവ് അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് തറപ്പിച്ച് പറയുവാണ്ടൊക്കെ വേണം. കർത്താവ് വലിയ പുരുഷാരത്തിന് നടുവിൽ ദൈവജനം പ്രസംഗിക്കുവാൻ പോകുവാൻ ആഗ്രഹിച്ച ഒരു സന്ദർഭം. 1 കൊരിന്ത്യർ 16:8 1 കൊരിന്ത്യർ 16:8. എഫസോസിൽ ഞാൻ എന്ത് ചെയ്യും? പെന്തക്കോസ്ത് വരെ പാർക്കും. എഫസോസ് എന്ന് പറഞ്ഞ് നമുക്കറിയാം അയഞ്ഞതെന്ന അർത്ഥം, ലൂസ്. എന്നാൽ അവിടെ എന്ന് വരെ പാർക്കും? ആ അയഞ്ഞതിനെ മുറുക്കുന്നതാണ് അല്ലെ, പീരത്വമുള്ളതിനെ ശക്തീകരിക്കുന്നതാണ്, ധൈര്യം പകരുന്നതാണ് പെന്തക്കോസ്തിന്റെ ശക്തി. ആമേൻ. ഹല്ലേലൂയ. തിമൊഥെയൊസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത് പീരത്വത്തിന്റെയും ആ ആത്മാവിനെ അല്ല സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന. അങ്ങനെ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ 3 ഇടത്ത് മാത്രമേ പെന്തക്കോസ് എന്നുള്ളതായിരിക്കുന്ന പദം, ആ വാക്ക് നമുക്ക് കാണാൻ കഴിയും. രണ്ട് സ്ഥലത്ത് 2 പ്രാവശ്യം ലൂക്കോസ് തന്നെ പറഞ്ഞിരിക്കുന്നു, മറ്റൊന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു ഈ കാര്യത്തിൽ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിനെന്താണ് ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കാണുവാൻ കഴിയുന്ന പേരുകൾ? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന് നമുക്ക് ഓടിച്ചു പറഞ്ഞു പോകാം, എല്ലാവർക്കും ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായി തീരുമല്ലോ. പഴയ നിയമത്തിലെ നാമകരണം എന്താണ് പെന്തക്കോസ്തിനെ കുറിച്ച് ഓർക്കുന്നോ? നിങ്ങളോടൊന്നും കാണാപ്പാഠം പഠിക്കാൻ ഞാൻ പറയുന്നില്ല, ഓർത്തിരുന്നാൽ മതി. എല്ലാം ഓർത്തിരുന്നില്ലെങ്കിലും അത്യാവശ്യം. ഒന്ന്, ആദ്യ വിളവ് ഓർക്കുന്നു. Levi 23:17. നിങ്ങൾ കഴിയുന്ന റെഫറൻസ് കുറിച്ച് വെച്ചാൽ വീടുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അത് പിന്നെ വായിക്കാൻ അവസരങ്ങൾ ഒരുക്കും. സ്തോത്രം. ആദ്യ വിളവ്, വാരോത്സവം, ആദ്യ ഫലോത്സവമായ വാരോത്സവം, കൊയ്ത്തു പെരുന്നാള്, കായികനി പെരുന്നാൾ. സ്തോത്രം. ഒന്നുകൂടെ, ആദ്യ വിളവ്, വാരോത്സവം, ആദ്യ ഫലോത്സവം, കൊയ്ത്തു പെരുന്നാൾ, കായികനി പെരുന്നാൾ. ഈ വിഷയമാണ്, ഈ പേരുകളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഹലേലൂയ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം നമുക്ക് ചിന്തിക്കുന്നത് സീനായി മലയിലേക്ക് നമ്മൾ ചിന്തിച്ചല്ലോ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെതായ 3-ാം മാസം അതേ തീയതി അവർ കടന്നു വന്ന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ മോശയോട്, പർവ്വതത്തിൽ കയറിച്ചെന്ന മോശയോട് യഹോവ പറയുകയാണ്, നിങ്ങൾ ഭൂതലത്തിലുള്ള സകല ജനത്തിലും വെച്ച് നിങ്ങൾ എനിക്ക് വിശുദ്ധ പുരോഹിത വർഗമായിരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഒരു പുത്തൻ പ്രമാണം തരുവാൻ ഈ പർവ്വതത്തിൽ ഇറങ്ങി വരുവാൻ പോകുകയാണ്. അപ്പൊ മർക്കോസിന്റെ മാളിക അല്ലെ, സിയോൻ മാളികയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. സ്തോത്രം. അപ്പം ന്യായപ്രമാണ കാലത്ത് മോശയുടെ നേതൃത്വത്തിൽ പെസകായും ചോരത്തളിയാലും മിസ്രയും വിട്ടുപോന്നതായിരിക്കുന്ന, ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയിരിക്കുന്ന ജനത്തിന് അവരുടെ നടുവിലേക്ക് യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ കാഹളനാദം, ഇടിമുഴക്കം, ഇങ്ങനെ ഗംഭീര സ്വരം എന്നൊക്കെ പറയുന്ന പാങ്ങൾ നമുക്കറിയാം. സ്തോത്രം. അത് ഇറങ്ങി, യഹോവയായ ദൈവം ഇറങ്ങി വന്നത് അവർക്ക് പ്രത്യേക പ്രമാണം കൊടുക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ആ പ്രമാണമായിരുന്നല്ലോ 10 കൽപ്പനകൾ. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ആവർത്തന പുസ്തകം 5-ാം അധ്യായം, ഈ ഭാഗത്തൊക്കെ നമുക്ക് അത് പ്രത്യേകമായി പറഞ്ഞു കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ മോശയോട് പറഞ്ഞു, സ്തോത്രം, ഇന്നും നാളെയും നിങ്ങൾ, നീ ചെന്ന് ജനത്തോട് ഇന്നും നാളെയും തങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം ദിവസം യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു. സ്തോത്രം. അപ്പൊ മിസ്രയീമിൽ നിന്ന് വിട്ടതിന്റെ 50-ാമത്തെ ദിവസമാണ് സീനായി പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വന്നത്. സ്തോത്രം. അപ്പൊ യഹോവയായ ദൈവം ഇറങ്ങി വന്നത് ജനത്തിന് പ്രമാണം, ഇതുവരെ അവർ ജീവിച്ചിരുന്ന പ്രമാണമല്ല ഇനി ജീവിപ്പാൻ പോകുന്നത്. കാരണം അവർ മേഘത്തിന്റെ കീഴിലായി സഞ്ചരിക്കാൻ പോകുന്നത്. മാത്രമല്ല അവരോട് പറഞ്ഞു, ഞാൻ യഹോവയായ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു കൂടാരമുണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതുവരെ അവർ മിസ്രയീമിൽ അടിമകളായി ഫറവോന്റെ അടിമത്തത്തിൽ അന്യദേശത്ത് അവരായിരുന്നു. ഇനി നിങ്ങൾ ആയിരിക്കാൻ പോകുന്നത് എവിടെയാണ്? മേഘത്തിന്റെ കീഴിൽ യഹോവയായ ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുവാൻ പോകുകയാണ്. പാളയത്തിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രത്യേകമായിരിക്കുന്ന രീതിയിൽ അവരെ വേർതിരിച്ച് പ്രമാണം കൊടുക്കുവാൻ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നു അല്ലേ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിലേക്ക് വന്നിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ഹീബ്രു 12:18. അപ്പോ സീനായി പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വന്നപ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ജനം പാളയത്തിൽ നിന്നുകൊണ്ട് കണ്ടതായ കാഴ്ച എല്ലാവരും കാണുക. സ്തോത്രം. സീനായി പർവ്വതത്തിൽ സ്ഥൂലമായത് എന്ന് പറഞ്ഞെന്താ? കാണാനും തൊടാനും സ്പർശിക്കാനൊക്കെ പറ്റിയതായിരിക്കാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ അപ്പൊ അടുക്കൽ അല്ലല്ലോ വന്നിരിക്കുന്നത്. ഇപ്പോൾ അന്ന് അവർ അടുക്കൽ വന്നതായ ആ പർവ്വതത്തെ തൊടാതിരിപ്പാണ്ടൊക്കെ വേണം. മോശ പറഞ്ഞു അതിനതിര് വേർതിരിച്ച് മാറ്റി നിർത്തിക്കോണം ജനത്തെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ പറയുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം അന്ന് ആ പർവ്വതത്തിൽ ഉണ്ടായി അല്ലേ. യഹോവയായ ദൈവം പുതിയ പ്രമാണം കൊടുക്കുവാൻ ജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ. സ്തോത്രം. എന്നാൽ കാലപ്പഴക്കത്തിൽ മുമ്പോട്ടവർ നീങ്ങി യഹോവയായ ദൈവത്തെ അവർ ത്യജിച്ചു കളഞ്ഞു. സ്തോത്രം. വീണ്ടും ദൈവമായിരിക്കുന്ന യഹോവ അവരെ സ്നേഹിച്ച് പ്രവാചകന്മാരെ അവരുടെ നടുവിലേക്ക് വിട്ടു. പ്രവാചകന്മാരെ അവർ വാൾ കൊണ്ട് കൊന്നു. യഹോവയുടെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതായ കാര്യങ്ങൾ അവർ ചെയ്തു. യഹോവയായ ദൈവം അവരെ ജാതിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ജാതിയ രാജാക്കന്മാരെ അവരുടെ നടുവിലേക്ക് അയച്ചു. അവരെ പിടിച്ചുകൊണ്ടുപോയി. ഈ കാര്യങ്ങളൊക്കെ രാജാക്കന്മാരെ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നമുക്ക് മനസ്സിലാകാം. എന്നാൽ ജനം അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, ഉപവസിച്ചപ്പോൾ, ആറ്റിൻ്റെതായ തീരത്ത് ഒക്കെയും ഇരുന്നവർ നിലവിളിച്ചു, കരഞ്ഞത്, ഉപവസിച്ചൊക്കെ നമുക്കറിയാം. യഹോവയാദി അവരെ ആ രണ്ട് ഗോത്രത്തെ, ബെന്യാമീൻ യഹൂദ ഗോത്രങ്ങളെ, തിരിച്ച് എരിശിലേമിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും യഹോവയോട് മത്സരിച്ചു, വീണ്ടും ജാതീയ രാജാക്കന്മാരെ, റോമ ചക്രവർത്തിമാരെ അവരൊടുക്കലേക്ക് അയച്ചു. അവർ തിരിച്ചു വന്ന് പണിതായ ആലയം അവർ പൊടിച്ച് പൊളിച്ചു കളഞ്ഞു, നശിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയാദിയും എന്നിട്ടും അവരെ കൈവിട്ടില്ല. സ്തോത്രം, അവരെ വീണ്ടും സ്നേഹിച്ചു. പ്രവാചകന്മാരെ അവർ വാളുകൊണ്ട് കൊന്നെങ്കിലും തൻ്റെ സ്വന്തം പുത്രനെ അവരുടെ നടുവിലേക്ക് അയച്ചു. അതാണല്ലോ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഉപമ പറഞ്ഞത്, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയതായ യജമാനൻ അതിൽ കുടിയാന്മാരെ ഏൽപ്പിച്ചു, വേലക്കാരെ ഏൽപ്പിച്ചു. സ്തോത്രം, അവല ഫലം അന്വേഷിപ്പാണ്ടൊക്കെ വണ്ണം തൻ ദാസന്മാരെ അയച്ചു. ദാസന്മാരെയെല്ലാം അവൻ കൊന്നു കളഞ്ഞു, കല്ലെറിഞ്ഞു കൊന്നു. സ്തോത്രം, കർത്താവ് പറയുന്നത് ആ യജമാനൻ തനിക്ക് ഏകമായിരുന്ന ഒറ്റ മകനുണ്ടായിരുന്നു, ഏകജാതനായവനെ അവരടുക്കലേക്ക് അയച്ചു. അപ്പോൾ തോട്ടക്കാരും കണ്ടിട്ട് പറയുകയാണ്, ഇതാ സകലത്തിനും അവകാശിയായിരിക്കുന്നവൻ വരുന്നു, അവനെയും നമ്മൾ പിടിച്ച് തോട്ടത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് പറഞ്ഞ് യേശുവിനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ഇത് കേട്ട യഹൂദന്മാർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് വിചാരിച്ച് പല്ല് കടിച്ച് എറിയുവാൻ കല്ലെടുത്തവര്. സ്തോത്രം. പിതാവായ ദൈവം സിനായ് പർവ്വതത്തിൽ ഇറങ്ങി വന്നു, അവിടെ പർവ്വതം കുലുങ്ങി. സ്തോത്രം. പുത്രനായിരിക്കുന്ന കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, യെരുശലേം കുലുങ്ങി, നടുങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അവർ യേശുവിനെയും തള്ളിക്കളഞ്ഞു. ഇപ്പം പിതാവായ ദൈവത്തെ അവർ തള്ളി, പുത്രനായിരിക്കുന്ന യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. വീണ്ടും ദൈവം അവരെ സ്നേഹിച്ചു, അവരെ കൈവിട്ടില്ല. സ്തോത്രം. വീണ്ടും തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിനെയും അവരടുക്കിലേക്ക് അയക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. പരിശുദ്ധാത്മാവ് അവരിരുന്നിടത്തേക്ക് ഇറങ്ങി വന്നു, അവരിരുന്ന സ്ഥലം കുലുങ്ങി. സർവശക്തനായ ദൈവത്തിന്റെ പാദം എവിടെ തൊടുന്നു അവിടെ കുലുങ്ങും, അവിടെ കീറും, അവിടെ പിളരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം സിനായി പർവ്വതത്തിൽ പർവ്വതം കുലുങ്ങി, പുത്രനായിരിക്കുന്ന യേശു യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് നഗരമിളകി, പട്ടണമിളകി. സ്തോത്രം. അവർ കൂടിയിരുന്ന ജനത്തിന് നടുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണ്! എന്നെയും നിങ്ങളെയും കടാക്ഷിച്ച വിധങ്ങളെ ഇന്ന് പകൽക്കാല പ്രവാദത്തിലൊന്ന് ഓർക്കാമോ? മനസ്സാ വാചാ കർമ്മണ നമ്മൾ ചെയ്തു പോയതായ തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെയും യഹോവെ നീ ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും? ഇന്ന് പകൽക്കാലവും ഈ പ്രവാദത്തിലും അപ്പ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ നമുക്കിടയായി നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിന്റെ കൃപയെ കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ദൈവത്തിന്റെ കൃപ. അങ്ങനെ വന്നിരിക്കുന്ന ജനത്തോടാണ് മോശ പറയുന്നത്, നിങ്ങൾ വെറും കൈയോടെ എന്ത് ചെയ്യല്ലേ, യഹോവയുടെ സന്നിധിയിൽ വരല്ലേ. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പ്രമാണത്തിന് മുമ്പിലാണ് വന്നിരിക്കുന്നതെങ്കിൽ, സ്തോത്രം, നാമം എന്ത് ചെയ്യാൻ പാടില്ല, വെറും കൈയോടെ ദൈവസന്നിൽ വരരുത്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അത് പറയുവാൻ പ്രാഗൽഭ്യമുള്ളതായിരിക്കുന്ന സൽമനസ്സോടെ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുവാനുള്ളതായിരിക്കുന്ന ആ എളിമയുടെ മനസ്സുമായി നമ്മൾ ദൈവസന്നിൽ കടന്നു വരുമ്പോൾ, നമ്മൾ നാട്ടിൽ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, താണ നിലത്തെ നീരോടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ആ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഈ വിഷയത്തെ സീനായി മലയും സിയോൻ മാളികയും തമ്മിൽ നിന്നൊരു താരതമ്യം ചെയ്ത ചില പോയിന്റുകൾ നമുക്ക് ചിന്തിക്കാം. സീനായി മല, സിയോൻ മാളിക, അല്ലെങ്കിൽ മർക്കോസിന്റെ മാളിക, സിയോൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് സിയോൻ മാളികയുടെ ആരാധനയെ വിശേഷിപ്പിച്ചത്. 50-ാം ദിനത്തിൽ സിനായി മലയിൽ യഹോവയായ ദൈവം പ്രത്യക്ഷനായി. ഉയർപ്പിന്റെ 50-ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് സിയോൻ മാളികയിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. കൽപ്പലകകളിൽ കൈവിരലുകളാൽ എഴുതപ്പെട്ട പ്രമാണവുമായിട്ടാണ് സിനായി പർവ്വതത്തിൽ യഹോവ ഇറങ്ങി വന്നത്. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നത് ആത്മാവിനാൽ ഹൃദയത്തിൽ അഴുത്തി എഴുതിയതായിരിക്കുന്ന പ്രമാണം. പ്രൈസ് ദി ലോർഡ്. പഴയ ഹൃദയം മാറി. ഞാൻ പറഞ്ഞല്ലോ, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ല. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ. സ്തോത്രം. അവർ കാത്തിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കി, ഞാൻ കഴിഞ്ഞ പറഞ്ഞതാണ്, അവർ ഈ പെന്തക്കോസ്തിന്റെ അനുഭവം പ്രാപിക്കുന്ന നിമിഷം വരെ ഞങ്ങളിൽ ആരാണ് വലുത്, ഞങ്ങൾ ആരാണ് മുമ്പിൽ പോകേണ്ടത്, ഞങ്ങളിൽ ആരാണ് വലുതായിരിക്കേണ്ടത്, അല്ലേ? യാക്കോബിന്റെയും ആ സെവിതി മക്കളതായിരിക്കുക പുത്രന്മാരുടെ ആ മാതാവ് നേശുവിനൊടുക്കൽ അവരെ കൊണ്ടുവന്ന് പറഞ്ഞല്ലോ, ഇവ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ. നല്ല ആഗ്രഹം അല്ലേ? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസ്ഥനയിൽ കൊണ്ടുവച്ച് നല്ല അനുഭവം. പക്ഷെ വേറെ ആർക്കും അവസരം കിട്ടരുത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ ഇടത്തും പലത്തും വേറെ ആരും കയറിയിരിക്കാൻ പാടില്ല. സ്തോത്രം. അവരുടെ ഇടയിൽ ഒരു ധാരണ, പത്രോസ 1-ാമന് ഇവനെ കിട്ടത്തുള്ളൂ ചാൻസ്, വല്ല മന്ത്രിയാകാനൊക്കെ ഉള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇവനെ കിട്ടത്തുള്ളൂ സീനിയോറിറ്റി അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ അന്ത്രയോസിനാ കിട്ടേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവര് പറഞ്ഞത് വിഷയം, ഞങ്ങളിൽ ആര് വലുത്, ഞങ്ങൾ ആരായിരിക്കും വലുത്. എന്നാൽ പെന്തക്കോസ്തുനാൾ വന്ന് ആ അനുഭവത്തിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരുമിച്ച് നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി, അവരൊരുമിച്ച് പാടാൻ തുടങ്ങി. അവരേക മനസ്സും ഹല്ലേലൂയ ഒരു മനസ്സുള്ളവരായി ഏകാത്മാവിൽ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവരെ ഉയർത്തുവാൻ തുടങ്ങി, ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പർവ്വതത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന പ്രമാണവുമായി മോശ പാളയത്തിലേക്ക് വന്ന ആദ്യ ദിവസം 3000 പേരെ കണ്ടിച്ചു, അല്ലേ? സ്തോത്രം. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കാൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് മോശ പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പം കാണുന്നത്. യഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ മാറി നിൽക്കട്ടെ, അടുത്തു വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവ്യരായിരിക്കുന്നവർ അടുത്തു വന്നു. സ്തോത്രം. നിങ്ങളുടെ വാളെടുത്ത് അമ്മയെന്നോ അപ്പനെന്നോ സഹോദരനോ സഹോദരിയെന്നോ നോക്കാതെ വെട്ടാൻ പറഞ്ഞു. 3000 പേരെ അന്ന് വീണു. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആദ്യത്തെ ദിവസത്തിൽ ദൈവവചനമാകുന്ന ഇരുവായുത്തുള്ള വാളിന്റെ മൂർച്ചയേറ്റ് 3000 പേര് മാനസാന്തരപ്പെട്ട് കൃപയുടേതായിരിക്കുന്ന പെട്ടകത്തിൽ വീണു. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട 3000 പേര്. ആമേൻ. സ്തോത്രം. 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 അത് 4000 ആയി 5000 ആയി എണ്ണിയാൽ തീരാതെ വണ്ണം വലുതായിക്കൊണ്ടിരുന്നു. ആ വളർച്ചയുടെ ശാഖയിൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടിരുന്നല്ലോ. പൗലോസ് നിറഞ്ഞ കണ്ണുകളോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പൗലോസ് പറയുകയാണ്, അകാലപ്രജ എന്ന വണ്ണം ജനിച്ചതായ എനിക്കും ഈ കൃപയുടെ പങ്ക് വഹിക്കുവാൻ. അകാലപ്രജ എന്ന് പറഞ്ഞാൽ കാലത്തിന് ശേഷം ജനിച്ച പ്രജ. പത്രോസിനെ യാക്കോവിനെ ഉദ്ദേശിച്ചാണ് പൗലോസ് പറയുന്നത്, നിങ്ങളൊക്കെ സമയത്ത് ജനിച്ചത്, അവനോട് കൂടെ നടന്നത്, അവനെ കണ്ടത്. പൗലോസ് കണ്ടിട്ടും കേട്ടിട്ടുള്ളതേ ഉള്ളൂ, കണ്ടിട്ടില്ല യേശുവിനെ. നിങ്ങളവനെ മുഖാമുഖമായി കണ്ടതാ എങ്കിലും ഈ പാപികളിൽ 1-ാമനായ വലിയ പാപിയായിരുന്ന, കൊടും പാപിയായിരുന്ന, സ്തോത്രം, മരണത്തിനധീനമായ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കുമെന്ന് പാപത്തിന്റെ അഗാധത്തിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന എന്നെ, ആ സ്വർഗത്തിലേത് ഞാൻ ഏതിനെ പൊളിച്ചുകൊണ്ടിരുന്നോ അതിനെ പണിയുവാൻ എന്നെ സ്വർഗം വിളിച്ചു വേർതിരിച്ചു. പ്രൈസലോ. അനേക വിശുദ്ധന്മാരെ കൊല്ലുവാൻ മഹാപുരോഹിതന്മാരുടെ പക്കൽ അധികാരപത്രമേറ്റവനാണ് പൗലോസ്. ആ പൗലോസിനെ സ്വർഗത്തിലേതിയും പിടിച്ചുകുടഞ്ഞ് ആ പൊളിച്ചതിനെ പണിയുവാൻ സ്വർഗത്തിലേതിയും അവനെ ഏൽപ്പിച്ചു. പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. ദൈവമിട്ടിരിക്കുന്ന ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അല്ലാതെ ഒരുത്തനും പണിയുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുവരെ പൗലോസ് പറഞ്ഞു യഹൂദ പാരമ്പര്യം ഞങ്ങളുടെ ട്രഡീഷൻ ആണ്, ഞങ്ങളുടെ പാരമ്പര്യമാണ് വലുത്. ഞാൻ എബ്രായ ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, പരീശന്മാർ ജനിച്ച പരീശൻ, എരിവുകാരൻ, ശീഷ്ണതയുള്ളവൻ, ന്യായപ്രമാണം നല്ലതുപോലെ അറിയാകുന്നവൻ, യെരുശലേമിൽ ഗമാലിയേൽ എന്ന് പറയുന്ന ആ ശാസ്ത്രിയുടെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, ഇതൊക്കെ പറയുമ്പോഴും ഈ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, അതെല്ലാം ഞാൻ പിൻപിലേക്ക് എറിഞ്ഞുകൊണ്ട് പരമവിളുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. സ്തോത്രം, ഹാലേലുയ, ഹാലേലുയ, സ്തോത്രം. അങ്ങനെ 3000 പേര് സിനായ് പർവ്വതത്തിൽ പ്രമാണം കിട്ടിയെന്ന് മരിച്ചെങ്കിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം മർക്കോസിന്റെ മാളിക മുറിയിൽ. അടുത്തത്, മോശ പ്രതിപുരുഷനായി ജനത്തോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജനത്തിന് നടുവിൽ നേരിട്ട് വന്ന് പുത്രനായ യേശുവിനെ വെളിപ്പെടുത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശയുടേതായിരിക്കുന്ന മുഖത്തിന്റെ തേജസ് കണ്ടിട്ട് പറയുന്നു, ഈ മുഖത്ത് മൂടുപട വിട്ട് സംസാരിക്കുന്നതിന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കുവാൻ കഴിയുന്നില്ല, അത്രമാത്രം പ്രകാശമായി തീർന്നു മോശയുടെ മുഖം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, തേജോമനായിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ആ സിംഹാസനത്തിൻ്റെതായ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം പ്രകാശമായിരിക്കും! ആ പ്രകാശത്തെ അതിജീവിപ്പാനായിരിക്കുന്ന ശരീരവും കണ്ണുമായിരിക്കും നമുക്ക് ലഭിക്കുക. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന സൂര്യനെ നമുക്ക് നോക്കാൻ ഒക്കത്തില്ലല്ലേ? എന്തിനധികം പറയും, 40 വോൾട്ട് ഉള്ള ലൈറ്റിനെ നമുക്ക് കുറച്ചു നേരം നോക്കി നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മർവ മലയിലായിരുന്ന യേശുവിനെ അവൻ രൂപാന്തരപ്പെടുമ്പോൾ അവസരത്തിൽ യേശുവിനെ കുറിച്ച് പറയും, ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ വയ്യാതെ വണ്ണം അവന്റെ വസ്ത്രവും മുഖവും അത്ര വെള്ളയായി തീർന്നു. ആ സിംഹാസനത്തിലേക്കും സിംഹാസനത്തിലിരിക്കുന്നവനെ നോക്കുവാൻ കഴിയാതെ വണ്ണം വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൂതന്മാർ, അതുകൊണ്ടാണല്ലോ രണ്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് കണ്ണു മറച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ശോഭ ദൂതന്മാരുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരായ ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിന് രൂപാന്തരം ലഭിച്ച സ്വർഗത്തിൽ മഹിമയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും മുഖാമുഖമായി കണ്ട് അവനോട് ഒരുമിച്ചിരുന്ന് ആരാധിക്കണമെങ്കിൽ അവന് ലഭിച്ച ശരീരം പോലെ നമുക്കും ലഭിക്കുവാൻ പോകയാ. സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത്, എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. അതിലേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന തേജസ് ലഭിക്കാൻ പോകുന്നവരാണ് ആര്? ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും. ഈ ശൂന്യങ്കാരത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുനിറം പ്രാപിച്ചുള്ളതായിരിക്കുന്ന ഞാനും നിങ്ങളും. ഇപ്പൊ നമ്മുടെ കളറൊക്കെ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കളറാ അല്ലേ? ചോക്ലേറ്റിന്റെ കളറ്. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവിനോട് തുല്യമായിരിക്കുന്ന ആ അവനോട് കൂടെ അനുരൂപരായി രൂപാന്തരപ്പെടുന്ന ആ ദിനത്തെ നമ്മുടെ പ്രത്യാശ കണ്ണുകളിൽ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര മുമ്പോട്ട് നമുക്ക് തുടരാം. സ്തോത്രം. അടുത്ത് നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് സിനായ് പർവ്വതത്തിൽ യഹോവയദേവർ കൊടുത്തത്. എന്നാൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ആത്മാവിന്റെ പുതുക്കത്തിലുള്ള ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. എഴുതപ്പെട്ട പ്രമാണം വായിച്ചു കേൾക്കുന്നതല്ല സ്തോത്രം, ആത്മാവിന്റെ നടത്തിപ്പ്, ആത്മാവിന്റെ നിയോഗം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനെ കീഴ്പ്പെടുക, ആത്മാവ് പറയുന്നത് കേൾക്കുക. അതിനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്, നമ്മെ പഠിപ്പിക്കാൻ, നമ്മെ വഴി നടത്താൻ, നമ്മെ നടത്തുവാൻ. സ്തോത്രം. കർത്താവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ, ആ വരുവാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് വെളിപ്പാടുകൾ നൽകി തരുവാൻ, അതിൽ ക്രിസ്തു എന്ന തലയോളം നമ്മെ വളർത്തുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ, നമ്മെ കഴുകുവാൻ, നമ്മെ വെടിപ്പാക്കുവാൻ, ഇതിനൊക്കെയാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നേരിട്ട് ചിലപ്പം വന്ന് പറഞ്ഞു നിരിക്കും. സ്തോത്രം. ഇനി അല്ല, പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ, വചനത്തിലൂടെ, ചില സംഭവങ്ങളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ, ചിലപ്പോൾ രോഗങ്ങളിലൂടെ, ചില വിഷയങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നമ്മൾ അഗ്നിയാലയിൽ ദൈവം അവരോട് സംസാരിച്ചു. മർക്കോസിന്റെ മാളിയൂറിൽ നമുക്കത് കാണാം. പുലർന്നിരിക്കുന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. സ്തോത്രം. ഹല്ലേലൂയ. വലിയ കൊടിമുഴക്കവും കാഹളനാദവും പർവ്വതത്തിൽ വന്നു. മർക്കോസിന്റെ മാളിയൂറിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. കാറ്റടിക്കുമ്പോൾ അനങ്ങുമല്ലേ? പെന്തക്കോസ് ജനങ്ങൾ ഇരിക്കുമ്പോൾ ആടുന്നവരാണ്, കുലുങ്ങുന്നവരാണെന്ന് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ഈ വലിയ കാറ്റടിച്ചാൽ ഏതാ കുലുങ്ങാത്തത്? ഈ കാറ്റടിച്ചാൽ ഏതാ കുലുങ്ങാത്തത്? കുലുങ്ങി ഇല്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുലുങ്ങി ഇല്ലെങ്കിൽ എടാ ഇത്രയും കാറ്റടിച്ചിട്ടും കുലുങ്ങാത്തതിന് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ? കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വിഷയവുമില്ല, അത് കുലുങ്ങണം. അതിനെ കാറ്റടിക്കുന്നേ. ഈ തൃശ്ശൂർ പാലക്കാട് ഭാഗങ്ങളിലെ വൃശ്ചികം ധനുമാസങ്ങളിൽ ഭയങ്കര കാറ്റാണ്. ഈ കാറ്റ് അവർക്കത് ഇഷ്ടമാണ്. കാരണം അവരുടെ തെങ്ങ് കവുങ്ങുകൾക്കുള്ള മകാളി അസുഖങ്ങൾ മാറുന്ന പകർച്ചവ്യാധികൾ മാറുന്നതിന് സഹായമാണ് കാറ്റ്. സ്തോത്രം. അപ്പൊ കാറ്റ് എന്നുള്ളത് കൊടിയ കാറ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അവരിരുന്ന സ്ഥലം കുലുങ്ങി. അവരിരുന്ന സ്ഥലം കുലുങ്ങുമ്പോൾ അവരും കുലുങ്ങി. എനിക്ക് തോന്നുന്നു ഇത്രയും പേര് കൂടിയിരുന്ന് ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആ സ്ഥലം കുലുങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ചില്ലറ ശക്തിയൊന്നുമല്ല. അവർക്കവിടെ ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. സിനായ് യഹോവ ഇറങ്ങി ഇസ്രായേൽ ജനം ഭയപ്പെട്ടു. മർക്കോസിന്റെ മാളിക പരിശുദ്ധമാവ് ഇറങ്ങി വന്നപ്പോഴും എന്ത് ചെയ്ത് കണ്ടവർ ഭയപ്പെട്ടല്ലേ? പെന്തക്കോസ് പെരുന്നാൾ എരുസലേമിൽ ദേശത്തിന് 14 രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രതിനിധികൾ അവിടെയുണ്ട്. 14 രാജ്യത്തിന്റെ പ്രതിനിധികൾ. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം. സ്തോത്രം. അവരെന്ത് ചെയ്തു? അവർ പറയുകയാണ്, ഗലീല അവരുടെ മാതൃഭാഷ തന്നെ ഭാഷാശുദ്ധിയോടെ ഉച്ചരിപ്പാൻ കഴിയാത്ത ഇവർ നമ്മുടെ ഭാഷകളിൽ, ഈ 16 രാജ്യക്കാർ വന്നിരിക്കുന്നവർ കേൾക്കുന്ന അവരവരുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പറയുന്നതായിട്ട് അവർ കേൾക്കുക. അവരുടെ പാപങ്ങളെക്കുറിച്ചും കർത്താവിന്റെ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും പറയുന്നവർ കേട്ട് എന്തെന്നറിയുവാൻ അവർ ഓടിക്കൂടി. പ്രൈസ് ദി ലോർഡ്. പർവ്വതത്തിൽ ഉള്ളതായിരിക്കുന്ന ശബ്ദവും മുഴക്കവും കേട്ട് പാളയത്തിൽ ജനം കിടുങ്ങിയെങ്കിൽ, വിറച്ചെങ്കിൽ, പേടിച്ചു ഭയപ്പെട്ടെങ്കിൽ, സ്തോത്രം, ഇവിടെയും ഭയമുണ്ടായി. ആ ഭയം ദൈവസന്നിധിയിലേക്ക് അടിപ്പിച്ചു.